Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളും ലിയോ 14-ാമൻ പാപ്പ വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചാ സമ്മേളനത്തിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. വാർത്തകൾ. ഗാസ മുനമ്പിലെ ജനങ്ങൾ കടന്നുപോകുന്നത് തികച്ചും വേദനാജനകവും ആശങ്കാപരവുമായ അവസ്ഥയിലൂടെയാണെന്ന് ലിയോ 14-ാമൻ പാപ്പ വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ചത്വരത്തിൽ മെയ് 21 ബുധനാഴ്ച അനുവദിച്ച പ്രഥമ പൊതുകൂടിക്കാഴ്ചാ സമ്മേളനത്തിലാണ് ഗാസയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് പാപ്പ പരാമർശിച്ചത്. ഗാസ പ്രദേശത്ത് മാനവിക സഹായമെത്തിക്കുന്നത് അനുവദിക്കാനുള്ള തന്റെ അഭ്യർത്ഥന താൻ പുതുക്കുന്നുവെന്ന് പാപ്പ പ്രസ്താവിച്ചു. ശത്രുത അവസാനിപ്പിക്കാനും പാപ്പ ഏവരോടും ആവശ്യപ്പെട്ടു. ഗാസയിൽ നടന്നുവരുന്ന സംഘർഷങ്ങളുടെയും ആക്രമണങ്ങളുടെയും ഫലം അനുഭവിക്കേണ്ടി വരുന്നത് അവിടെയുള്ള കുട്ടികളും വയോധികരും രോഗികളായ ആളുകളുമാണെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. പത്രോസിന്റെ പിൻഗാമിയെന്ന നിലയിലും റോമിന്റെ മെത്രാനെന്ന നിലയിലും നടന്നുവരുന്ന ചടങ്ങുകളുടെ ഭാഗമായി റോമൻ മതിലുകൾക്കു പുറത്ത് പൌലോസ് അപ്പസ്തോലന്റെ കല്ലറയ്ക്കരികിൽ പ്രാർത്ഥനയ്ക്കെത്തി ലിയോ 14-ാമൻ പാപ്പ. മെയ് 20 ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞാണ് പാപ്പ വിശുദ്ധ പൌലോസിന്റെ ഭൌതിക ശരീരം അടക്കം ചെയ്യപ്പെട്ടതെന്നു കരുതപ്പെടുന്ന ബസലിക്കയിലെത്തിയത്. ബസലിക്കയിൽ നടന്ന പ്രാർത്ഥനാ ശുശ്രൂഷയിൽ സംസാരിക്കവെ റോമാക്കാർക്കായി പൌലോസ് അപ്പസ്തോലൻ എഴുതിയ ലേഖനത്തെ പരാമർശിച്ചുകൊണ്ട് കൃപ, വിശ്വാസം, നീതി എന്നീ വിഷയങ്ങളെക്കുറിച്ച് പാപ്പ ഉദ്ബോധനം നടത്തി. താൻ ഏറ്റെടുത്തിരിക്കുന്ന പത്രോസിനടുത്ത ശുശ്രൂഷയിലും ഈ വിഷയങ്ങൾ ഏറെ പ്രധാനപ്പെട്ടതാണെന്ന് പാപ്പ അനുസ്മരിച്ചു. പാരിസ്ഥിതിക സാമൂഹിക നീതിക്കായുള്ള പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ച് ലിയോ 14-ാമൻ പാപ്പ ഭൂമിയുടെ പരിപാലനവും പാരിസ്ഥിതിക സാമൂഹിക നീതിയും ലക്ഷ്യമാക്കി ബ്രസീലിലെ റിയോ ദേ ജനൈറോയിലുള്ള പൊന്തിഫിക്കൽ കത്തോലിക്ക യൂണിവേഴ്സിറ്റിയിൽ ഒത്തുചേർന്നവർക്ക് ലിയോ 14-ാമൻ പാപ്പയുടെ അഭിനന്ദനങ്ങളും ആശംസകളും. ഫ്രാൻസിസ് പാപ്പയുടെ ലൗദാത്തോസിയുടെ 10-ാം വാർഷികത്തോടനുബന്ധിച്ച് 200-ഓളം യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ നടന്ന സമ്മേളനത്തിലേക്കയച്ച വീഡിയോ സന്ദേശത്തിലൂടെയാണ് പ്രകൃതി സംരക്ഷണവും നീതിക്കായുള്ള ശ്രമങ്ങളും സംബന്ധിച്ച പരിശ്രമങ്ങളെ ലിയോ 14-ാമൻ പാപ്പ അഭിനന്ദിച്ചത്. ഭൂമിയുടെ പരിപാലനമുൾപ്പെടെയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കോപ് 2030 ലക്ഷ്യമാക്കി നടന്നുവരുന്ന സിനഡാത്മക ശ്രമങ്ങളുടെ ഭാഗമായ ഈ സമ്മേളനത്തിൽ താൻ സന്തോഷിക്കുന്നുവെന്ന് പാപ്പ പ്രസ്താവിച്ചു. പൊതുകടങ്ങളും പാരിസ്ഥിതിക കടങ്ങളും ഒഴിവാക്കുന്നത് സംബന്ധിച്ച സാധ്യതകളെക്കുറിച്ച് ചിന്തിക്കാൻ പാപ്പ തന്റെ സന്ദേശത്തിൽ ആവശ്യപ്പെട്ടു. അമേരിക്കൻ ഭൂഖണ്ഡവും യൂറോപ്പിലെ ഐബീരിയൻ ഉപദ്വീപുമായുള്ള ബന്ധത്തിനായി വിവിധ യൂണിവേഴ്സിറ്റി റെക്ടർമാർ നടത്തുന്ന ശ്രമങ്ങളെ പാപ്പ പ്രോത്സാഹിപ്പിച്ചു. ലിയോ 14-ാമൻ പാപ്പയിൽ ഗാസയിലെ ജനങ്ങൾ ഒരു പിതാവിനെയാണ് കാണുന്നതെന്ന് ഫാദർ റൊമാനെല്ലി. ഫ്രാൻസിസ് പാപ്പയ്ക്കുശേഷം ലിയോ 14-ാമൻ പാപ്പയും ഗാസയിലെ ജനങ്ങൾക്കുവേണ്ടി സ്വരമുയർത്തിയതിന് നന്ദി പറഞ്ഞ് ഗാസയിലെ തിരുക്കുടുംബ ദേവാലയം വികാരി ഫാദർ ഗബ്രിയേൽ റൊമാനെല്ലി. കത്തോലിക്കർക്കു മാത്രമല്ല ഓർത്തഡോക്സ് വിശ്വാസികൾക്കും ഇസ്ലാം മതവിശ്വാസികൾക്കും ഫ്രാൻസിസ് പാപ്പയിൽ പിതൃതുല്യനായ ഒരാളെയാണ് കാണാൻ സാധിച്ചിരുന്നതെന്നും ലിയോ 14-ാമൻ പാപ്പയിലും അതുതന്നെയാണ് തങ്ങൾ കാണുന്നതെന്നും അദ്ദേഹം അറിയിച്ചു. ഗാസ പ്രദേശത്ത് ഭക്ഷണത്തിന്റെയോ ശുദ്ധജലത്തിന്റെയോ മരുന്നുകളുടെയോ അഭാവത്തെക്കാളും തങ്ങളുടെ സുരക്ഷിതത്വത്തെക്കാളും സാധാരണ ജനങ്ങളുടെ പ്രത്യാശ ഇല്ലാതാകുമോയെന്ന ഭയമാണ് താൻ വലുതായി കാണുന്നതെന്ന് വത്തിക്കാൻ ന്യൂസിനനുവദിച്ച സംഭാഷണത്തിൽ ഫാദർ റൊമാനെല്ലി പ്രസ്താവിച്ചു. ഉദ്ധിതനായ ക്രിസ്തുവിന്റെ സാക്ഷികളായി ഇവിടെയുള്ള ചെറിയ ക്രൈസ്തവ സമൂഹത്തിന് ഇനിയും ഈ നാട്ടിൽ തുടരാനാകുമെന്നാണ് തങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉക്രൈനിൽ സമാധാന സ്ഥാപനം ലക്ഷ്യമാക്കി ലിയോ പാപ്പയും ഇറ്റലിയുടെ പ്രധാനമന്ത്രിയും തമ്മിൽ ടെലിഫോൺ സംഭാഷണം. ഉക്രൈനിൽ നീണ്ടുനിൽക്കുന്ന സമാധാനമെന്ന ലക്ഷ്യത്തോടെയുള്ള ചർച്ചകൾക്ക് വത്തിക്കാൻ വേദിയാകും. ലിയോ 14-ാമൻ പാപ്പയും ഇറ്റലിയുടെ പ്രധാനമന്ത്രി ജോർജ മെലോണിയും തമ്മിൽ മെയ് 20 നടന്ന ഒരു ടെലിഫോൺ സംഭാഷണത്തിലാണ് ഇതിനുള്ള സന്നദ്ധത പാപ്പ അറിയിച്ചത്. ഉക്രൈനിൽ സമാധാനം സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് അമേരിക്കൻ പ്രസിഡന്റും യൂറോപ്യൻ നേതാക്കളുമായി നടന്ന ടെലിഫോൺ സംഭാഷണത്തെ തുടർന്നാണ് ഇറ്റലിയുടെ പ്രധാനമന്ത്രി മെലോണി പാപ്പയുമായി സംസാരിച്ചത്. സമാധാന ചർച്ചകൾക്കായി ആതിഥേയത്വം വഹിക്കാൻ പരിശുദ്ധ സിംഹാസനം തയ്യാറാണെന്ന് ലിയോ 14-ാമൻ പാപ്പ അറിയിച്ചിരുന്നു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
ഇനി ലിയോ 14-ാമൻ പാപ്പ ബുധനാഴ്ച പൊതുകൂടിക്കാഴ്ചാവേളയിൽ നൽകിയ സന്ദേശം കേൾക്കാം. ലിയോ 14-ാമൻ പാപ്പായുടെ പ്രഥമ പ്രതിവാര പൊതുകൂടിക്കാഴ്ചയായിരുന്നു 21-ാം തീയതി, അതായത് ഈ ബുധനാഴ്ച, വത്തിക്കാനിൽ അരങ്ങേറിയത്. കൂടിക്കാഴ്ചാവേദി വത്തിക്കാനിൽ വിശുദ്ധ പത്രോസിന്റെ ബെസിലിക്കയുടെ അങ്കണമായിരുന്നു. വിവിധ രാജ്യക്കാരായിരുന്ന ആയിരങ്ങൾ ചത്തുരത്തിൽ സന്നിഹിതരായിരുന്നു. പാപ്പ തുറന്ന വെളുത്ത വാഹനത്തിൽ അങ്കണത്തിലെത്തിയപ്പോൾ ജനസഞ്ചയത്തിന്റെ ആനന്ദാരവങ്ങൾ അന്തരീക്ഷത്തിൽ അലതള്ളി. വാഹനത്തിൽ ജനങ്ങളുടെ ഇടയിലൂടെ അവരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് കടന്നുപോയ പാപ്പ അംഗരക്ഷകർ തന്റെ പക്കലേക്ക് ഇടയ്ക്കിടെ എടുത്തുകൊണ്ടുവന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ തൊട്ടാശീർവദിക്കുന്നുണ്ടായിരുന്നു. വാഹനത്തിൽ നിന്നിറങ്ങി പ്രസംഗവേദിയിലെത്തിയതിനെ തുടർന്ന് പാപ്പ ത്രിത്വസ്തുതിയോടെ പൊതുകൂടിക്കാഴ്ചാ പരിപാടിക്ക് തുടക്കം കുറിച്ചു. തദനന്തരം വിവിധ ഭാഷകളിൽ വിശുദ്ധഗ്രന്ഥ വായനയായിരുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന വിധക്കാരന്റെ ഉപമ 13-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ആയിരുന്നു പാരായണം ചെയ്യപ്പെട്ടത്.
A reading from the Gospel of Matthew. That same day, Jesus went out of the house and sat beside.
അന്നു തന്നെ യേശു ഭവനത്തിൽ നിന്ന് പുറത്തുവന്ന് കടൽ തീരത്തിരുന്നു. വലിയ ജനക്കൂട്ടങ്ങൾ അവന്റെ അടുത്തുവന്നു. തന്നിമിത്തം അവൻ ഒരു തോണിയിൽ കയറി ഇരുന്നു. ജനക്കൂട്ടം മുഴുവൻ തീരത്തുനിന്നു. അപ്പോൾ അവൻ വളരെ കാര്യങ്ങൾ ഉപമകൾ വഴി അവരോട് പറഞ്ഞു. വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. അവൻ വിതച്ചപ്പോൾ വിത്തുകളിൽ കുറെ വഴിയരികിൽ വീണു. പക്ഷികൾ വന്ന് അതു തിന്നു. ചിലത് മണ്ണധികമില്ലാത്ത പാറമേൽ വീണു. മണ്ണിന് ആഴമില്ലാതിരുന്നതിനാൽ അത് പെട്ടെന്ന് മുളച്ചു പൊങ്ങി. സൂര്യൻ ഉദിച്ചപ്പോൾ അത് വെയിലേറ്റ് വാടുകയും ചെയ്തു. വേറെ ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു. മുൾച്ചെടികൾ വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്തു വീണു. അത് 100 മേനിയും 60 മേനിയും 30 മേനിയും വിളവു നൽകി. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഈ സുവിശേഷ വായന അവസാനിച്ചതിനെ തുടർന്ന് ലിയോ 14-ാമൻ പാപ്പ തന്റെ സന്ദേശം നൽകി. പ്രത്യാശയുടെ ജൂബിലി വർഷാചരണത്തോടനുബന്ധിച്ച് ഫ്രാൻസിസ് പാപ്പ തുടങ്ങിവെച്ച നമ്മുടെ പ്രത്യാശയായ യേശുവിന്റെ ജീവിതത്തെ അധികരിച്ചുള്ള പ്രബോധന പരമ്പര പാപ്പ തുടർന്നു. ഈ പരമ്പരയിൽ യേശുവിന്റെ ബാല്യകാലത്തെയും കൂടിക്കാഴ്ചകളെയും കുറിച്ചുള്ള പരിചിന്തനങ്ങൾക്കു ശേഷം ഫ്രാൻസിസ് പാപ്പ തുടങ്ങിവെച്ച ഉപമകളെക്കുറിച്ചുള്ള വിചിന്തനത്തിന്റെ തുടർച്ചയായി ലിയോ 14-ാമൻ പാപ്പ വിധക്കാരന്റെ ഉപമ വിശകലനം ചെയ്തു. പാപ്പ തന്റെ പ്രഭാഷണം ആരംഭിച്ചത് ഈ വാക്കുകളിലാണ്.
Cari fratelli e sorelle, sono lieto di accogliervi in questa mia prima udienza generale.
പ്രിയ സഹോദരി സഹോദരന്മാരെ, എന്റെ ആദ്യ പൊതുകൂടിക്കാഴ്ചയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഫ്രാൻസിസ് പാപ്പ ജൂബിലിയോടനുബന്ധിച്ച് യേശുക്രിസ്തു നമ്മുടെ പ്രത്യാശ എന്ന പ്രമേയം അവലംബമാക്കി ആരംഭിച്ച പ്രബോധന പരമ്പര ഇന്ന് ഞാൻ പുനരാരംഭിക്കുകയാണ്. ഇന്ന് നമ്മൾ യേശുവിന്റെ ഉപമകളെക്കുറിച്ചുള്ള ധ്യാനം തുടരുകയാണ്. അവ പ്രത്യാശ വീണ്ടും കണ്ടെത്താൻ നമ്മെ സഹായിക്കുന്നു. കാരണം ചരിത്രത്തിൽ ദൈവം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് അവ നമുക്ക് കാണിച്ചു തരുന്നു. അല്പം സവിശേഷതയാർന്ന ഒരു ഉപമയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം അത് എല്ലാ ഉപമകൾക്കുമുള്ള ഒരുതരം ആമുഖമാണ്. വിധക്കാരന്റെ ഉപമയെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഒരു പ്രത്യേക അർത്ഥത്തിൽ ഈ ആഖ്യാനത്തിൽ യേശുവിന്റെ ആശയവിനിമയ രീതി നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഇന്ന് സുവിശേഷം എങ്ങനെ പ്രഘോഷിക്കണമെന്നതിനെക്കുറിച്ച് വളരെയധികം കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കാൻ അതിനു കഴിയും. ഓരോ ഉപമയും ദൈനംദിന ജീവിതത്തിൽ നിന്ന് അടർത്തിയെടുത്ത ഓരോ കഥ പറയുന്നതാണെങ്കിൽ തന്നെയും അത് നമ്മോട് എന്തോ കൂടുതലായി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് നമ്മെ ഉപരി അഗാധമായ ഒരർത്ഥത്തിലേക്ക് നയിക്കുന്നു. ഉപമ നമ്മിൽ ചോദ്യങ്ങൾ ഉയർത്തുന്നു. പുറം കാഴ്ചയിൽ മാത്രം നിന്നു പോകാതിരിക്കാൻ അത് നമ്മെ ക്ഷണിക്കുന്നു. ആഖ്യാനം ചെയ്യപ്പെടുന്ന കഥയ്ക്കോ എനിക്ക് നൽകപ്പെടുന്ന ചിത്രത്തിനോ മുന്നിൽ എനിക്ക് എന്നോട് തന്നെ ഇങ്ങനെ ചോദിക്കാം, ഈ കഥയിൽ ഞാൻ എവിടെയാണ്? ഈ സാദൃശ്യം എന്റെ ജീവിതത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്? മുന്നോട്ടെറിയുക എന്നർത്ഥമുള്ള പാരബലൈൻ എന്ന ഗ്രീക്ക് ക്രിയയിൽ നിന്നാണ് ഉപമ എന്ന പദം വരുന്നത്. എന്നെ പ്രകോപിപ്പിക്കുകയും എന്നെ തന്നെ ചോദ്യം ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വാക്കിന്റെ മുന്നിലേക്ക് ഉപമ എന്നെ ഇടുന്നു. വിധക്കാരന്റെ ഉപമ ദൈവവചനത്തിന്റെ ചലനാത്മകതയെയും അതുളവാക്കുന്ന ഫലങ്ങളെയും കുറിച്ചാണ് സംസാരിക്കുന്നത്. വാസ്തവത്തിൽ സുവിശേഷത്തിലെ ഓരോ വാക്കും നമ്മുടെ ജീവിതമാകുന്ന മണ്ണിലേക്കെറിയപ്പെടുന്ന ഓരോ വിത്ത് പോലെയാണ്. യേശു നിരവധി പ്രാവശ്യം വിത്തിന്റെ സാദൃശ്യം ഭിന്ന അർത്ഥങ്ങളിൽ ഉപയോഗിക്കുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ 13 അധ്യായത്തിൽ വിധക്കാരന്റെ ഉപമ മറ്റ് ചെറിയ ഉപമകളുടെ ഒരു പരമ്പരയെ അവതരിപ്പിക്കുന്നു. അവയിൽ ചിലത് മണ്ണിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കൃത്യമായി പറയുന്നു. ഗോതമ്പും കളകളും കടുകുവിത്തും വയലിൽ മറഞ്ഞുകിടക്കുന്ന നിധിയും. അപ്പോൾ ഈ ഭൂമി എന്താണ്? അത് നമ്മുടെ ഹൃദയമാണ്. എന്നാൽ അത് ലോകവും സമൂഹവും സഭയും കൂടിയാണ്. വാസ്തവത്തിൽ ദൈവവചനം എല്ലാ യാഥാർത്ഥ്യങ്ങളെയും ഫലഭൂയിഷ്ടമാക്കുകയും ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു. യേശു വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നതും ഒരു വലിയ ജനക്കൂട്ടം അവന്റെ ചുറ്റും തടിച്ചുകൂടുന്നതും നാം ആരംഭത്തിൽ കാണുന്നു. അവന്റെ വാക്ക് ആകർഷകവും ആകാംക്ഷയുളവാക്കുന്നതുമാണ്. തീർച്ചയായും ആളുകൾക്കിടയിൽ നിരവധി വ്യത്യസ്ത സാഹചര്യങ്ങളുണ്ട്. യേശുവിന്റെ വചനം എല്ലാവർക്കുമുള്ളതാണ്, പക്ഷേ അത് ഓരോ വ്യക്തിയിലും വ്യത്യസ്ത രീതിയിലാണ് പ്രവർത്തനനിരതമാകുന്നത്. ഈ സന്ദർഭം ഉപമയുടെ പൊരുൾ നന്നായി മനസ്സിലാക്കാൻ നമ്മെ അനുവദിക്കുന്നു. വളരെ പുതുമയുള്ള ഒരു വിധക്കാരൻ വിതയ്ക്കാൻ പോകുന്നു, പക്ഷേ വിത്ത് എവിടെ വീഴുമെന്നതിനെക്കുറിച്ച് അയാൾക്ക് ഉത്കണ്ഠയില്ല. ഫലം കായ്ക്കാൻ സാധ്യതയില്ലാത്ത ഇടങ്ങളിൽ പോലും അയാൾ വിത്ത് വിതയ്ക്കുന്നു. അതായത് വഴിയിൽ, പാറകൾക്കിടയിൽ, മുൾച്ചെടികൾക്കിടയിൽ. ഈ മനോഭാവം ശ്രോതാവിനെ വിസ്മയിപ്പിക്കുകയും ഇങ്ങനെ ചോദിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു? നമ്മൾ കാര്യങ്ങൾ കണക്കുകൂട്ടാൻ ശീലിച്ചിരിക്കുന്നു. ചിലപ്പോൾ അത് ആവശ്യമാണ്, പക്ഷേ സ്നേഹത്തിന്റെ കാര്യത്തിൽ ഇത് സത്യമല്ല. ഈ ദുർവ്യയനായ വിധക്കാരൻ വിത്ത് വിതയ്ക്കുന്ന രീതി ദൈവം നമ്മെ എങ്ങനെ സ്നേഹിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ്. വിത്തിന്റെ ഭാഗധേയം, മണ്ണ് അതിനെ എങ്ങനെ സ്വീകരിക്കുന്നു, ഏതവസ്ഥയിലാണത് എന്നതിനെ ആശ്രയിച്ചിരിക്കും എന്നത് ശരിയാണ്. എന്നാൽ സർവോപരി യേശു ഈ ഉപമയിലൂടെ നമ്മോട് പറയുന്നത് ദൈവം തന്റെ വചനത്തിന്റെ വിത്ത് എല്ലാത്തരം മണ്ണിലും, അതായത് നമ്മുടെ ഏത് സാഹചര്യത്തിലും വിതറുന്നു എന്നാണ്. ചിലപ്പോൾ നമ്മൾ ഉപരിപ്ലവതയുള്ളവരും അശ്രദ്ധരുമാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ ഉത്സാഹത്താൽ മതിമറക്കുന്നു. ചിലപ്പോൾ നമ്മൾ ജീവിതാശങ്കകളുടെ ഭാരത്തിലമരുന്നു. എന്നാൽ നമ്മൾ സന്നദ്ധതയും സ്വാഗത മനോഭാവവുമുള്ളവരായിരിക്കുന്ന നിമിഷങ്ങളും ഉണ്ട്. ഇപ്പോഴല്ലെങ്കിൽ പിന്നീട് വിത്ത് തഴച്ചു വളരുമെന്ന ആത്മവിശ്വാസവും പ്രതീക്ഷയും ദൈവത്തിനുണ്ട്. അവൻ നമ്മെ സ്നേഹിക്കുന്നത് ഇങ്ങനെയാണ്. നാം ഏറ്റവും നല്ല മണ്ണായി മാറാൻ അവൻ കാത്തിരിക്കുന്നില്ല. അവൻ തന്റെ വചനം എപ്പോഴും ഉദാരമായി നമുക്ക് നൽകുന്നു. ഒരുപക്ഷെ അവൻ നമ്മെ വിശ്വസിക്കുന്നുവെന്ന് കാണുമ്പോൾ നല്ല മണ്ണാകാനുള്ള ആഗ്രഹം നമ്മിൽ ഉരുവാകും. ഇത് ദൈവത്തിന്റെ ഉദാരതയുടെയും കാരുണ്യത്തിന്റെയും പാറയിൽ അധിഷ്ഠിതമായ പ്രത്യാശയാണ്. വിത്ത് എങ്ങനെ ഫലം കായ്ക്കുന്നു എന്ന് പറയുന്നതിലൂടെ യേശു സ്വന്തം ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. യേശു വചനമാണ്, അവൻ വിത്താണ്. ഫലം പുറപ്പെടുവിക്കുന്നതിന് മരിക്കേണ്ട വിത്ത്. അപ്പോൾ ദൈവം നമുക്കു വേണ്ടി പാഴാക്കാൻ തയ്യാറാണെന്നും നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ യേശു മരിക്കാൻ തയ്യാറാണെന്നും ഈ ഉപമ നമ്മോട് പറയുന്നു. എന്റെ മനസ്സിൽ വരുന്നത് വാൻ ഗോഗിന്റെ ആ അതിമനോഹര ചിത്രമാണ്, സൂര്യാസ്തമയവേളയിലെ വിതക്കാരൻ. ചുട്ടുപൊള്ളുന്ന വെയിലേറ്റ് വിതയ്ക്കുന്നവന്റെ ആ ചിത്രം കർഷകന്റെ കഠിനാധ്വാനത്തെക്കുറിച്ച് എന്നോട് സംസാരിക്കുന്നു. വിതക്കാരന് പിന്നിൽ വാൻ ഗോഗ് ഇതിനകം തന്നെ പാകമായ ധാന്യം ചിത്രീകരിച്ചിരിക്കുന്നത് എന്നെ സ്പർശിക്കുന്നു. എനിക്കത് പ്രതീക്ഷയുടെ ഒരു പ്രതീകം പോലെ തോന്നുന്നു. ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ വിത്ത് ഫലം പുറപ്പെടുവിച്ചു. എങ്ങനെയെന്ന് നമുക്ക് കൃത്യമായി അറിയില്ല, പക്ഷേ കാര്യങ്ങൾ അങ്ങനെയാണ്. എന്നിരുന്നാലും ദൃശ്യത്തിന്റെ കേന്ദ്രസ്ഥാനത്ത് വിതക്കാരനില്ല, അവനൊരു അരികിലാണ്. പക്ഷേ മുഴുവൻ ചിത്രത്തിലും പ്രബലമായിരിക്കുന്നത് സൂര്യന്റെ രൂപമാണ്. അത് ദൈവമില്ലെന്നോ അകലെയാണെന്നോ നമുക്ക് തോന്നിയാലും ചരിത്രത്തെ ചലിപ്പിക്കുന്നത് ദൈവമാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കാനായിരിക്കാം. മൺകട്ടകളെ ചൂടാക്കുന്നതും വിത്ത് പാകമാക്കുന്നതും സൂര്യനാണ്. പ്രിയ സഹോദരീ സഹോദരന്മാരെ, ജീവിതത്തിലെ ഏതു സാഹചര്യത്തിലാണ് ഇന്ന് ദൈവവചനം നമ്മിലേക്കെത്തുന്നത്? അവന്റെ വചനമായ ഈ വിത്തിനെ എപ്പോഴും സ്വീകരിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നാം ഫലഭൂയിഷ്ഠമായ മണ്ണിൽ നിന്ന് തിരിച്ചറിഞ്ഞാൽ നാം നിരാശയിൽ നിബദിക്കരുത്. മറിച്ച് നമ്മെ കൂടുതൽ മികച്ച മണ്ണാക്കി മാറ്റാൻ ഇനിയും നമ്മിൽ പ്രവർത്തിക്കാൻ അവനോട് അപേക്ഷിക്കാം.
Non scoraggiamoci, ma chiediamo a lui di lavorarci ancora per farci diventare un terreno migliore.
ഈ വാക്കുകളെ തുടർന്ന് പാപ്പായുടെ ഇറ്റാലിയൻ ഭാഷയിലായിരുന്ന പ്രഭാഷണത്തിന്റെ സംഗ്രഹം വിവിധ ഭാഷകളിൽ പാരായണം ചെയ്യപ്പെടുകയും പാപ്പ ഓരോ ഭാഷാവിഭാഗത്തെയും അഭിവാദ്യം ചെയ്യുകയും ചെയ്തു. ഇറ്റാലിയൻ ഭാഷക്കാരെ സംബോധന ചെയ്യവേ പാപ്പ ഗാസ മുനമ്പിലെ വേദനാജനകവും ആശങ്കാജനകവുമായ അവസ്ഥയെക്കുറിച്ച് അനുസ്മരിച്ചു. മാനവിക സഹായം അവിടെ എത്തിക്കുന്നതിനുള്ള വഴികൾ ഒരുക്കാനും ശത്രുതയ്ക്ക് അറുതി വരുത്താനുമുള്ള തന്റെ ഹൃദയംഗമായ അഭ്യർത്ഥന പാപ്പ നവീകരിച്ചു.
di dignitosi aiuti umanitari e a porre fine alle ostilità il cui prezzo
അവിടത്തെ ഈ അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ വില നൽകേണ്ടി വരുന്നത് കുഞ്ഞുങ്ങളും വൃദ്ധജനവും രോഗികളുമാണെന്ന വസ്തുതയും പാപ്പ അനുസ്മരിച്ചു. പൊതുകൂടിക്കാഴ്ച പരിപാടിയുടെ അവസാനം പാപ്പ യുവജനത്തെയും രോഗികളെയും നവദമ്പതികളെയും പ്രത്യേകം അഭിവാദ്യം ചെയ്തു. ദൈവത്തെ സന്തോഷത്തിൽ സദാ സേവിക്കാനും അയൽക്കാരനെ സുവിശേഷ ചൈതന്യത്തിൽ സ്നേഹിക്കാനും പാപ്പ അവരെ ആഹ്വാനം ചെയ്തു. കൃത്യം ഒരു മാസം മുമ്പ്, അതായത് April 21 സ്വർഗീയ പിതാവിന്റെ ഭവനത്തിലേക്ക് പോയ പ്രിയപ്പെട്ട ഫ്രാൻസിസ് പാപ്പായെ Leo 14 പാപ്പ കൃതജ്ഞതാപൂർവം അനുസ്മരിക്കുകയും ചെയ്തു. തദനന്തരം കർത്തൃപ്രാർത്ഥന ലത്തീൻ ഭാഷയിൽ ആലപിക്കപ്പെട്ടതിനെ തുടർന്ന് പാപ്പ തന്റെ അപ്പസ്തോലിക ആശീർവാദം നൽകി.
Sit nomen Domini benedictum.
Ex hoc lucet usque in saeculum.
Adiutorium nostrum in nomine Domini.
Qui fecit caelum et terra.
Benedicat vos omnipotens Deus, Pater et Filius et Spiritus Sanctus.
Amen.
ഇതോടെ വത്തിക്കാൻ റേഡിയോയിൽ നിന്ന് മലയാളത്തിലുള്ള പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.